نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. كشف الكربة في وصف أهل الغربة للإمام الحافظ أحمد بن رجب رحمه الله. വളരെ സവിശേഷമായ ഈ റിസാല ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ആദ്യ സമയങ്ങളിൽ അനുഭവിക്കേണ്ടി വന്ന ഗുർബത്ത്, അവസാന കാലത്ത് അത് തിരിച്ചു വരും, ബദ അൽ ഇസ്ലാമു ഗരീബ വസയഊദു ഗരീബൻ കമാ ബദ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീദ്, അതിന്റെ വിശദാംശമാണ് ഈ റിസാല. അദ്ദേഹം അതിന് പേര് നൽകിയതാകട്ടെ കശ്ഫുൽ ഖുർബ ഫി വസ്ഫി അഹ്ലിൽ ഖുർബ എന്നാണ്. ഖുർബത്തിന്റെ അഹ്ലുകാര് വേദന അനുഭവിക്കുന്നവരാണ്. ഖുർബത്തിന്റെ വേദന എന്നുള്ളത് വളരെ വലിയ ഒരു വേദനയാണ്, ഒറ്റപ്പെടലിന്റെ വേദന. അന്ന് മുസ്ലിമീങ്ങൾ കുഫ്ഫാറുകൾക്കിടയിൽ വളരെ കുറഞ്ഞ ആളുകളായിരുന്നു. കുഫ്ഫാറുകൾക്കിടയിൽ മുസ്ലിമീങ്ങൾ ഒറ്റപ്പെട്ട ഒറ്റപ്പെടലാണ് അന്നത്തെ ഖുർബത്തെങ്കിൽ, ഇന്നത്തെ രണ്ടാമത്തെ ഖുർബത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ അഹ്ലു സുന്ന അനുഭവിക്കുന്ന ഖുർബത്താണ്. അതിൽ തന്നെയും അഹ്ലു സുന്നയുടെ കൂട്ടത്തിൽ അഹ്ലുൽ ഇൽമി മിൻഹും അവരുടെ കൂട്ടത്തിൽ ഇൽമുള്ളവർ അനുഭവിക്കുന്ന ഖുർബത്ത് കുറച്ചുകൂടി ശക്തമാണ്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അഹ്ലു സുന്ന അനുഭവിക്കുന്ന ഖുർബ, അഹ്ലു സുന്നയിൽ അഹ്ലുൽ ഇൽമി മിൻഹും അവരിൽപ്പെട്ട അഹ്ലുൽ ഇൽം അവർ അനുഭവിക്കുന്ന ഖുർബ അശദ്. ഏതാണ്ട് ഇത്രയും കാര്യങ്ങളാണ് വിശദമായി അതിന്റെ പല ഭാഗങ്ങളും സ്പർശിച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ഭാഗങ്ങളിൽ വിശദീകരിച്ചത്. തുടർന്നുകൊണ്ട് ഇൽമിന്റെ അഹ്ലുകൾ, ഇൽമ് വഹിക്കുന്ന ആളുകൾ, അവര് ഖുർബത്തിൽ അകപ്പെട്ടതെങ്ങനെ, അഹ്ലു സുന്നയിൽപ്പെട്ട ഇൽമുള്ള ആളുകൾ, ഇൽമിന്റെ വാഹകർ ഖുർബത്തിൽ അകപ്പെടുന്നത് എപ്രകാരമാണ്, എന്താണ് അവരുടെ അവസ്ഥ, ഈ കാര്യത്തെ ഒന്നുകൂടി വിശദീകരിക്കുന്നതിന് വേണ്ടി
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, കുമൈൽ ഇബ്നു സിയാദ് റഹിമഹുല്ലാഹു നൽകിയ വളരെ പ്രസിദ്ധമായ സുദീർഘമായ ഇൽമിന്റെ ഫളു പഠിപ്പിക്കുന്ന, അതിന്റെ അഹ്ലുകാർ അതിന്റെ ഹമലത്തിന്റെ തഖ്സീമുകൾ പഠിപ്പിക്കുന്ന സുദീർഘമായ ഒരു റിവായത്തുണ്ട്. അത് ഇവിടെ എടുത്ത് ഉദ്ധരിക്കുകയാണ് ഇബ്നു റജബ് റഹ്മഹുല്ലാ ചെയ്യുന്നത്. ഈ ഒരു റിസാല വളരെ പെട്ടെന്ന് വായിച്ചു തീർക്കുക, അതിന്റെ മഹനയിലേക്ക് ഒരു തഖരീബ് നൽകുക എന്നുള്ളതാണ് ഈ ജിൽസ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ല, വിശദമായി പഠിക്കുകയാണെങ്കിൽ ഈ ഒരു റിസാല വായിക്കാൻ നമ്മൾ എത്രത്തോളം ദിവസങ്ങൾ മെനക്കെടുന്നുവോ അതിനേക്കാൾ കൂടുതൽ വിശദമായി വായിച്ചു പഠിക്കേണ്ടതാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ അസർ, ഈ വസിയ്യത്ത്. അതിലെ ഓരോ പദങ്ങളും വിശദമായി തന്നെ പഠിക്കേണ്ടതാണ്. അതുമാത്രമായി വേറെ തന്നെ വിശദീകരിക്കേണ്ടതാണ്. ഏതായിരുന്നാലും എന്റെ കഴിവിൽപ്പെട്ടതും അതുപോലെ തന്നെ ഈ സന്ദർഭത്തിന് യോജിച്ചതുമായ രൂപത്തിൽ വളരെ ചുരുക്കത്തിൽ ആ കാര്യമൊന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹാഫിദ് ഇബ്നു റജബ് റഹ്മഹുല്ലാ തുടർന്നു കൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: വമിൻ ഹാദൽ മഅന, ഈ മഅനയിൽ പെട്ടതാണ് മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അഹ്ലു സുന്ന അനുഭവിക്കുന്ന ഉർബ, അഹ്ലു സുന്നയിൽ അഹ്ലുൽ ഇൽം ഹഖ് അറിയുന്ന ആളുകൾ, അത് ഇൽം നേടിയിട്ടുള്ള ആളുകൾ അവർ അനുഭവിക്കുന്ന ഉർബ, ഇത് വിശദീകരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട ഗണത്തിൽപ്പെട്ടതാണ് മാ റവാഹു അബൂ നുഐം വഗൈറുഹു അൻ കുമൈൽ ഇബ്നു സിയാദ് അൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻ. അബൂ നുഐം അദ്ദേഹത്തിന്റെ ഹലിയയിലും അതുപോലെ തന്നെ മറ്റു പലരും ഹലോ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി.
ഖാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അന്നാസു സലാത, അന്നാസു സലാത, ജനങ്ങൾ മൂന്ന് തരക്കാരാണ്. ഇതാണ് ഈ റിവായത്ത്. ഇങ്ങനെയാണ് ഇബ്നു റജബ് റഹ്മഹുല്ലാ ഇവിടെ തുടങ്ങുന്നത്. അതിന്റെ മറ്റൊരു റിവായത്ത് ഖുമൈൽ ഇബ്നു സിയാദ് അൻ-നഖഈ റഹിമഹുല്ലാ പറയുന്നു, ഖാല അഖദ അലിയ്യു യഅനി ഇബ്നു അബീ ത്വാലിബ് അലൈഹി സലാം ബിയദി, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എന്റെ കയ്യിൽ പിടിച്ചു, ഫഅഖ്ബറനി ഫഅഖ്റജനി ഇലാ നാഹിയത്തിൽ ജബാൽ, ഫലമ്മ അസ്ഹറ ജലസ് ثم تنفس ثم قال. അദ്ദേഹത്തിന് ആ വസിയ്യത്ത് നൽകുന്നത് വളരെ താല്പര്യപൂർവം, വളരെ ഗൗരവമുള്ള ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ഉസ്താദ് ഒരു തിൽമീദിന് ഉപയോഗിക്കുന്ന ശൈലി ഉപയോഗിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു, അദ്ദേഹത്തെ കൊണ്ടുപോയി ഒരു ഭാഗത്തിരുത്തി, സമാധാനത്തിൽ അടക്കിയിരുത്തി, എന്നിട്ട് അല്പനേരമൊന്ന് ആശ്വാസത്തിൽ അവരിരുന്നു. അങ്ങനെ ഒന്ന് ഇരുന്നതിന് ശേഷം പറഞ്ഞു, യാ കുമൈൽ, യാ കുമൈൽ ഇബ്നു സിയാദ്, അല്ലയോ സിയാദിന്റെ മകൻ കുമൈലേ, ഹൃദയങ്ങൾ എന്ന് പറഞ്ഞാൽ ഔഇയ ചില പാത്രങ്ങൾ പോലെയാണ്, വെള്ളപ്പാത്രം പോലെയാണ്.
ഹൃദയം എന്ന് പറയുന്നത് വെള്ളത്തിന് ഉപയോഗി വെള്ളം നിറച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന ഔഇയത്ത് പാത്രങ്ങൾ പോലെയാണ്.
ഖൈറുഹ ഔആഹ ഏറ്റവും നല്ല ഹൃദയം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഗ്രഹിച്ച് മനസ്സിലാക്കി ഹിഫ്ളാക്കി ഫിഖ് നേടി വഴി നേടി ഇൽമ നേടിയിട്ടുള്ള ഹൃദയങ്ങളാണ് ഏറ്റവും നല്ല ഹൃദയം.
എന്നിട്ട് പറഞ്ഞു ഇഹ്ഫദ് അന്നി മാ അഖൂലു ലക്,
ഇഹ്ഫദ് അന്നി മാ അഖൂലു ലക്,
ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത് എന്നിൽ നിന്ന് നീ ഹിഫ്ളാക്കണം,
വഴി ചെയ്യണം, ശരിക്ക് ഗ്രഹിക്കണം. അതാണ് ഹൃദയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഹൃദയം.
അതുകൂടാതെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇത് ഇൽമാണ്, ഇത് നീ ഹിഫ്ളാക്കണം എന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത്.
അന്നാസു സലാസ,
അന്നാസു സലാസ, ജനങ്ങൾ മൂന്ന് തരക്കാരാണ്.
ആലിമുൻ റബ്ബാനി ومتعلم على سبيل نجاح وهمج رعاء اتباع كل ناعق يميلون مع كل صائح.
ഇത് ജനങ്ങളെ മൊത്തം ഇങ്ങനെ വേർതിരിക്കുന്ന വേർതിരിവ് ഇത് പിന്നീട് എല്ലാ ഉലമാക്കളും അസ്ലായി സ്വീകരിച്ചിട്ടുള്ളതാണ്. അന്നാസു സലാസ,
ജനങ്ങൾ മൂന്ന് തരക്കാരാണ്, ഈ മൂന്നിൽ നിന്ന് പുറത്തു പോവില്ല.
ഇൽമുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഈ മൂന്നിൽ നിന്ന് പുറത്തു പോവില്ല.
ഒന്ന് ആലിമുൻ റബ്ബാനി,
ആലിമുൻ റബ്ബാനി,
റബ്ബാനിയായ ആലിം.
ആലിം എന്ന് പറഞ്ഞാൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ
മനുഷ്യർക്ക് നൽകിയിട്ടുള്ള വഹ്യ്,
അതാണ് ഇൽമ്.
അൽ കിതാബ് വസ്സുന്ന,
അത് വഹിക്കുന്ന
ശരിയായ രൂപത്തിൽ അത് വഹിക്കുന്ന ആളുകൾക്കാണ് ആലിം എന്ന് പറയുക.
അവർ റബ്ബാനിയുകളാണ്.
ആലിമുൻ റബ്ബാനി,
റബ്ബാനി എന്ന് പറഞ്ഞാൽ അല്ലദീന യുറബ്ബൂനന്നാസ് ബിസ്ഗാരിൽ ഇൽമി ഖബ്ല കിബാരി,
ഇൽമ് പഠിപ്പിക്കുന്നവർ.
ഈ വസ്ഫാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള അന്തഹായ വസ്ഫ്.
റബ്ബാനിയകളാകാനാണ് അവരോട് കൽപ്പിച്ചിട്ടുള്ളത്.
വലാകിൻ കൂനു റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ് വബിമാ കുൻതും തദ്റസൂൻ,
നിങ്ങളാകേണ്ടത് റബ്ബാനിയുകളാണ്.
നിങ്ങൾ അല്ലാഹുവിന്റെ കിതാബ് പഠിപ്പിക്കുകയും
അല്ലാഹുവിന്റെ കിതാബ് പഠിക്കുകയും
ചെയ്യുന്നവരാണെങ്കിൽ
അതിനാൽ നിങ്ങളാകേണ്ടത് റബ്ബാനിയുകളാണ്.
അല്ലാഹുവിന്റെ കിതാബ് പഠിക്കുകയും പഠിപ്പിക്കുകയും
ഈ രണ്ട് വസ്തു ഒന്നിച്ചുള്ളവരാണ് റബ്ബാനിയുകൾ.
ഈ ഇൽമ് എന്ന് പറയുന്നത്
മറ്റെല്ലാ ഉലൂമുകളിൽ നിന്നും വേർതിരിഞ്ഞു നിൽക്കുന്ന ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിഫ.
طلب العلم الشرعي ان الذي لا نهايه له
അതിന് അവസാനമില്ല.
ദുനിയാവിലെ മറ്റെന്ത് നമ്മൾ പറഞ്ഞാലും
ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞു,
ഒരു ഡിപ്ലോമ എടുത്തു തീർന്നു,
അങ്ങനെ തീരുന്ന ഒന്നല്ല.
സനദ് നൽകപ്പെട്ടു തീർന്നു,
ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു തീർന്നു,
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമാമത്തോ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റോ ഖളാത്തോ ഖളാഓ അതല്ലെങ്കിൽ ഒരു പള്ളിയുടെ ഇമാമത്തോ അവിടുത്തെ ഖതീബായിരുന്നോ അതല്ലെങ്കിൽ ഒരു സംഘടനയുടെ നേതാവായിരുന്നോ ഒക്കെ വന്നാൽ അവിടെ തീർന്നു എന്നുള്ളതല്ല ഇൽമ്. അത് തീരില്ല. എവിടം വരെ? അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞതുപോലെ മഅൽ മിഹ്ബർ ഇലൽ മഖ്ബർ, ഈ മഷിക്കുപ്പിയും കൊണ്ട് മഖ്ബറയിലേക്ക്. അതാണ് ഇൽമിന്റെ രീതി. അതിന് അവസാനമില്ല. لا يزال الرجل عالما حتى يتعلم. ഒരു മനുഷ്യൻ ആലിമായിക്കൊണ്ടേയിരിക്കും പഠിക്കുന്നിടത്തോളം കാലം. പഠിക്കുന്നിടത്തോളം കാലമാണ് ഒരാൾ ആലിമായിരിക്കുക. ഒരാൾ ഇൽമ അവസാനിപ്പിച്ചു, പ്രസ്താവന തനിക്കൊക്കെ തികഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ അവിടെ അവന്റെ ജഹാനത്തിന്റെ ഒന്നാം തീയതി തുടങ്ങി, നാശത്തിന്റെ ഒന്നാം തീയതി തുടങ്ങി എന്നുള്ളതാണ്. പൂർത്തിയായിട്ടുണ്ട്, ഏറെക്കുറെ ആയിട്ടുണ്ട്, ഇനി അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ നാശത്തിന്റെ ആദ്യ ദിവസം അവിടെ തുടങ്ങി എന്നിടം. സലഫുകൾ അവന്റെ അപ്പോഴത്തെ അവസ്ഥ പറഞ്ഞത് തനിക്ക് തികഞ്ഞിട്ടുണ്ട്, നിർത്താനായിട്ടുണ്ട് എന്നൊരുത്തം കരുതിയാൽ ബഹുവ അജ്ഹലുമായക്കൂൽ, അവൻ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും ജഹാലത്തിന്റെ അവസ്ഥയിൽ അന്നാണത്തെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും വിവരം കുറഞ്ഞ അവസ്ഥ എത്തിയിരിക്കുന്നത് അന്നാണ്, തനിക്ക് തികഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന അന്ന്. നേരെ മറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം അവൻ ആലിമായിരിക്കും. ലാ യസാലു റജുലു ആലിമൻ മാ തഅല്ലം, അതാണ് അതിന്റെ ലഫ്. ഇൽമ് നേടിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഒരാൾ ആലിമായിക്കൊണ്ടേയിരിക്കും. ഇൽമ് ഒരാൾ ഒഴിവാക്കി അവനതിൽ ഇസ്തിഗ്ന, തനിക്ക് വേണ്ടത്ര കായിട്ടുണ്ട് എന്ന് കരുതുന്നത് വന്നാൽ അജ്ഹലുമായപ്പോൾ അവന്റെ ജീവിതത്തിലെ ഏറ്റവും ജഹാലത്തുള്ള അവസ്ഥ അന്ന് ആയിരിക്കും, അന്ന് തുടങ്ങി എന്നാണ്. റബ്ബാനിയായ ആലിം എന്ന് പറഞ്ഞാൽ ഇൽമ് പഠിപ്പിക്കുകയും കിതാബ് പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് മാത്രമല്ല, അവര് ജനങ്ങളെ തർബിയത്ത് ചെയ്യുന്നവരാണ്. അതാണ് റബ്ബാനി. എങ്ങനെയാണ് ജനങ്ങളെ തർബിയത്ത് ചെയ്യുക? യുറബ്ബൂനന്നാസ് അലാ സിഗാരിൽ ഇൽം ഖബ്ല കിബാരി, ജനങ്ങളെ ഇൽമിൽ നിന്ന് അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിന്മേൽ അവരെ തർബിയത്ത് നടത്തും. വലിയ വലിയ കാര്യങ്ങൾക്ക് മുൻപ് അവർക്ക് ദഹിക്കാത്ത അവരുടെ ബുദ്ധിയുടെ നിലവാരത്തിന് യോജിക്കാത്ത അത്തരം കാര്യങ്ങളിലേക്കല്ല ആദ്യം പോകുക. വളരെ ഗൗരവമുള്ളതും വളരെ പ്രധാനപ്പെട്ടതും ദീനുൽ ഇസ്ലാമിന്റെ ഉസൂലുകളും അത് തന്നെയും വളരെ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ അതിലാണ് അവരെ തർബിയത്ത് ചെയ്യുക. വലിയ വലിയ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ്, അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുൻപ്. ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആ ചെറുപ്പം ആ വിഷയത്തിന്റെ ലാളിത്യത്തിലാണ്, ആ വിഷയത്തിന്റെ ഭാരത്തിനനുസരിച്ചല്ല ഈ പറഞ്ഞത്. അങ്ങനെ വലിപ്പം നോക്കിയാൽ എല്ലാം വലുതാണ് ദീനുൽ ഇസ്ലാം, എല്ലാം വലിയ കാര്യങ്ങളാണ്. പക്ഷെ ഒരാളെ സംബന്ധിച്ചിടത്തോളം പഠിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ചെടുക്കുന്നതിന് ചെറുപ്പം വലുപ്പുണ്ട്. ആദ്യം ഒരാളുടെ അടുക്കല് ഒരാൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നാൽ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വളരെ വേണ്ടപ്പെട്ടതും വളരെ ലളിതവുമായ കാര്യങ്ങൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കും. എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ,
എന്താണ് ഇഹ്സാൻ, അത് തന്നെയും അതിന്റെ അർക്കാനുകൾ വളരെ സിമ്പിളായ കാര്യങ്ങൾ. പിന്നെ അതിനപ്പുറത്തേക്ക് വലുതിലേക്ക്, പിന്നെ തൊട്ടടുത്ത വലുതിലേക്ക്. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തർബിയത്ത് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറയാറുണ്ടായിരുന്നു, ഹദ്ദിസുന്നാസ അലാ ഖദ്രി ഉഖൂലിഹിം, ജനങ്ങളുടെ ബുദ്ധിയുടെ നിലവാരം എത്രയാണോ, വലിപ്പത്രയാണോ, അതിനനുസരിച്ചാണ് അവർക്ക് ഹദീസ് ചെയ്യേണ്ടത്, അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയുടെ നിലവാരത്തിൽ ദീനുൽ ഇസ്ലാമിലെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവരുടെ ബുദ്ധിയിലേക്ക് കയറിയിട്ടില്ലെങ്കിൽ പിന്നെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ അള്ളാഹുവിനെ റസൂലിനെയും കളവാക്കും. ഇത് നമ്മൾ ഇന്ന് കാണുന്നതാണ്. വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഭയങ്കര ചർച്ചയായിരിക്കും. ഹദീസിന്റെ ഇസ്നാദുകളിൽ വരാവുന്ന സൂക്ഷ്മമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇൽമുൽ കലാമിന്റെ മുസ്തലഹകളിൽ വരാവുന്ന വളരെ സൂക്ഷ്മമായ തർക്കവിതർക്കങ്ങളുടെ ഇടയിൽ ഉലമാക്കൾ ചർച്ച ചെയ്യുന്ന അത്തരം മൈന്യൂട്ടായ കാര്യങ്ങൾ വമ്പൻ ചർച്ചയാണ് നമ്മുടെ നാട്ടിലുണ്ട്. ഇസ്തിലാഹാസുകൾ, സാങ്കേതികമായ പദങ്ങൾ, അത് വെച്ചിട്ടാണ് ഇന്ന് തർക്കങ്ങളൊക്കെ നടക്കുന്നത്. എന്നാൽ അതിനേക്കാൾ സിമ്പിളായ കാര്യങ്ങൾ ഈ തർക്കിക്കുന്ന ആളുകളോട്, ഖസാലിയുടെയും റാസിയുടെയും ഇബാറത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന ആളുകളോട് നിങ്ങൾ ചെന്നിട്ടൊന്ന് ചോദിച്ചു നോക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മഅന അറിയോ, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷുറൂത്തുകൾ എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർക്കാനുകൾ എന്താണ്? ഇത് വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. അതവർക്ക് വിവരമില്ല. മഅരിഫത്തുല്ലാഹ്, മഅരിഫത്തു നബിയ്യി, മഅരിഫത്തു ദീനിൽ ഇസ്ലാം ബില്ലാദില്ല ആദ്യം വേണ്ട കാര്യങ്ങളാണ്. കാരണം അഥവാ ഒരുത്തൻ മരിക്കുകയാണെങ്കിൽ, മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ആദ്യം വരുന്ന ചോദ്യം ഇതിനെക്കുറിച്ചാണ്. അതിന് സാമാന്യമായി അവൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, വിശദമായിട്ടുള്ളതല്ല, വളരെ സിമ്പിളായി സാമാന്യമായി തുടക്കത്തിൽ അറിഞ്ഞിരിക്കേണ്ട, ഒരു സാധാരണക്കാരൻ മുഖത്തതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, തുടക്കക്കാരൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതവന് പഠിപ്പിച്ചു കൊടുക്കുക വളരെ സിമ്പിളായി. ഇതില്ല. ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതാണ്. എങ്ങനെയാണ് അവരുടെ ഇബാദത്തുകൾ നന്നാക്കേണ്ടത്? എങ്ങനെയാണ് അവർ നിസ്കരിക്കേണ്ടത്? എങ്ങനെയാണ് അവർ നോമ്പെടുക്കേണ്ടത്? അതിന്റെ അഹ്കാമുകൾ, വിധിവിലക്കുകൾ എങ്ങനെയാണ്? ഈ കാര്യങ്ങൾ ഇന്ന് പഠിപ്പിക്കപ്പെടുന്നില്ല. ഏറി വന്നാൽ അതിന്റെ ഒക്കെ ഫളായിലുകൾ പഠിപ്പിക്കും, എല്ലാത്തിന്റെയും ഫളായില്, മഹത്വങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നാൽ എങ്ങനെയാണ് അതിന്റെ മസായില്? മസായില് പറയാൻ പാടില്ല. മസായില് പറഞ്ഞു തുടങ്ങിയാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് കടക്കേണ്ടി വരും, അത് പ്രശ്നമാണ്. അപ്പൊ ജനങ്ങളെ എങ്ങനെ അവര് അമലി ചെയ്യണം, എങ്ങനെ അവർക്ക് അവരല്ലാഹുവിനുള്ള ഇബാദത്ത് നിർവഹിക്കണം, രണ്ട് ഷർത്തുകൾ വളരെ പ്രധാനമാണ് ഇബാദത്തിൽ. ഇഖ്ലാസോടുകൂടി അത് നിർവഹിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് ഇസാബത്തുള്ളതായിരിക്കണം. എന്താണ് ഇഖ്ലാസ് എന്ന് പഠിപ്പിച്ചു കൊടുക്കൂല. ഇഖ്ലാസിന്റെ മഹത്വം പറയും. എങ്ങനെയാണ് ഇഖ്ലാസ് ഉണ്ടാകുക? എന്തൊക്കെ ഇഖ്ലാസിന് ഭംഗമാകുന്ന മസായിലുകളുണ്ട്? ആ വിഷയങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. നേരെ മറിച്ച് ഇഖ്ലാസ് 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 തൗഹീദ് 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 ഇതിങ്ങനെ കുറെ കേൾക്കും. എന്താണ് അതെന്ന് ചോദിച്ചാൽ അതറിയില്ല, പറയുന്നവനും അറിയില്ല, കേൾക്കുന്നവനും തിരിയില്ല, അതിലേക്ക് എത്തുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ മഅന അതുപോലും സാധാരണക്കാർക്കല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ബിരുദധാരികൾക്ക് വരെ അറിയില്ല. ഖുർആൻ ഓതാൻ, ഖുർആൻ പഠിക്കുക എന്നുള്ളത് പോയിട്ട് ഖുർആൻ ഓതാൻ ഇന്ന് ഖുറായികൾ, ഹാഫിദീങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എവിടുന്നെങ്കിലൊക്കെ വലിച്ചുകൊണ്ടിരുന്നു നമ്മൾ. അവര് സത്യത്തിൽ ഇമാമത്ത് അവർക്കൊരു പണിയാണ്, ഒരു ജോലിയാണ്. അങ്ങനെയുള്ളവർ കയറിയിട്ട് നിൽക്കും. അവർക്കറിയാം പിന്നിലുള്ളത് പൊട്ടന്മാരാണ്, അവർക്കൊന്നും തിരിയില്ല എന്ന ധൈര്യത്തിലാണ് ഖുത്ബ പറയുന്ന ഖത്തീബുമാർ പ്രസംഗിക്കുന്നതും ഇമാമത്ത് നിൽക്കുന്ന ഇമാമിങ്ങൾ ഓതുന്നതും. എവിടെ കൊണ്ടുപോയി വെച്ചു?
എവിടെ നിന്ന് മുറിച്ചു, എവിടെ നിന്ന് നീട്ടി എന്നുള്ളതല്ല, എവിടെയൊക്കെ ആയത്തുകൾ മുക്കി എന്നുള്ളത് പോലും ഒരാൾക്കും തിരിയില്ല. ഓരോത്തട ഓതിപ്പോയാൽ മതി, അതിന് ഖുർആൻ തന്നെ മാറ്റി വെച്ചിട്ട് വേറെന്തെങ്കിലും എടുത്തിട്ട് വായിച്ചാലും ഈണത്തിലാണെങ്കിൽ ഖുർആനാണെന്ന് വിചാരിച്ചു പോകും. ആർക്കും മനസ്സിലാവില്ല ആ അവസ്ഥ. സമൂഹം ദുഷിച്ചു, അവര് ഖുർആൻ പഠിക്കാതെയായി. അങ്ങനത്തെ ഒരു സമൂഹം വരുമ്പോ പിന്നെ ആരെങ്കിലും ഒരുത്തം പഠിച്ചാൽ ഓൻ എന്തെങ്കിലും ഒന്ന് പാടാൻ പഠിച്ച് ആ പാട്ട് വെച്ചിട്ട് നിസ്കരിക്കാൻ മുമ്പിൽ നിൽക്കും. ഇത് ഖുർആനിനെ അവര് ഹജർ ചെയ്തു. ദീനുൽ ഇസ്ലാമിന്റെ ഉസൂലുകൾ വളരെ പ്രധാനപ്പെട്ട അവരുടെ അഖീദ, അള്ളാഹുവിനെ നാളെ അവർ കണ്ടുമുട്ടേണ്ടത് ഏതൊരു വിശ്വാസവുമായിട്ടാണോ ആ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടാതെ. കാരണം എന്താ, എവിടെയാണത് പഴച്ചത്? പഠിപ്പിക്കുന്ന ആളുകൾ, തർബിയത്ത് ചെയ്യുന്ന ആളുകൾ അത് പഴച്ചുപോയി. ഒരു വടി വളഞ്ഞിട്ടാണെങ്കിൽ അതിന്റെ നിഴല് സ്വാഭാവികമായി അതിനേക്കാൾ വളയും. ഇവിടെ വളഞ്ഞു പോയിരിക്കുന്നത് ആ ഊതുകളാണ്. അതുകൊണ്ട് തന്നെ നിഴല് നന്നാകണം എന്ന് വിചാരിച്ചാൽ നടക്കൂല, അവര് നന്നാകാതെ. കറി നന്നാക്കേണ്ടത് ഉപ്പിന്റെ പണിയാണ്. ഉപ്പ് തന്നെ കേടുവന്നതാണെങ്കിൽ പിന്നെ കറിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതാണ് അവസ്ഥ. മിൽഹുൽ ബലദ്, ഉലമാക്കൾ, ഒരു സമൂഹത്തിൽ പഠിപ്പിക്കുന്ന ആളുകൾ, അവർ പിഴച്ചു പോയാൽ, അവർ കേടുവന്നാൽ പിന്നെ ആ സമൂഹം രക്ഷപ്പെടില്ല. റബ്ബാനിയുകളായ ഉലമാക്കൾ എന്നുള്ളത് അതിന്ന് കിട്ടാനില്ലാത്തൊരു കിട്ടാക്കനിയായി. അത് അവസാനത്തിൽ ഈ കാര്യം പറയും അദ്ദേഹം എത്തും. ഒന്നാമത്തെ ഇവരാണ് ആലിമുൻ റബ്ബാനി, ജനങ്ങളെ തർബിയത്ത് ചെയ്യുന്നവരാണ്. ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ഇൽമ്, അത് ഓരോരുത്തർക്കും എന്താണോ അവരുടെ നിലവാരത്തിലുള്ളത്, അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നത്. അല്ലാത്തതാണെങ്കിൽ വലിയ മസാലകളുമായി ചില ആളുകൾ എവിടുന്നെങ്കിലും കേട്ട ഒരു ശുഭത്ത് വലിയ മസാലകളാണെങ്കിൽ അതും കേട്ടിട്ട് ചിലപ്പോൾ ഒരു ഇൽമുള്ള അടുക്കലേക്ക് വരും. അവർ പറയും അത് നിന്നിപ്പോ ബാധിക്കുന്ന കാര്യമല്ല, സ്റ്റോപ്പ് ചെയ്തതാണ്, മുറിച്ചിട്ടത്. അതായിരിക്കും അവർക്ക് അന്ന് ഖൈറ്. ഇത് റബ്ബാനിയുകൾക്ക് മാത്രമാണ് ആ കാര്യം തിരിച്ചറിയുക. ഒരാൾക്ക് എത്രത്തോളം ഉണ്ട് അവന്റെ നിലവാരം, അതിനനുസരിച്ച് കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കുക. അത് തർബിയത്ത് ചെയ്യുന്നവർക്കുള്ള, ശരിയായ തർബിയത്ത് ചെയ്യുന്നവർക്ക്, ചെയ്യുന്നവർ അവരാണ് സത്യത്തിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടതാണ് ഈ ഗുണം. തർബിയ എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ ആ കാര്യം കേൾക്കുക. ഒന്ന്, ചെറിയ കുട്ടികളെ വളർത്തുക, കുട്ടികളുടെ രക്ഷിതാക്കൾ. എങ്ങനെയാണോ ചെറുപ്പത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനാണ് റബ്ബ്, അവൻ നമ്മളെങ്ങനെയാണോ ഉമ്മയുടെ വയറ്റിൽ അവിടുന്ന് അങ്ങോട്ട് ഒരു വെറുമൊരു മനിയായിരുന്ന, അവിടെ നിന്നിങ്ങോട്ട് തുടങ്ങിയിട്ട് ഓരോ ഘട്ടത്തിലും മാറി മാറി വരുന്ന ഓരോ ഘട്ടത്തിലും നമുക്ക് ആവശ്യമുള്ളത് കൃത്യമായി സംവിധാനിച്ച് ഉമ്മയുടെ വയറ്റിൽ ആഹാരം എത്തുന്നതിന് അന്ന് ആവശ്യമായ കാര്യങ്ങൾ, അവിടെ നിന്ന് പുറത്തു വരുമ്പോൾ ഏതാണോ അവന്റെ ഓരോ ഘട്ടത്തിന് യോജിച്ചത് അത് കണ്ടറിഞ്ഞ്, പിന്നീട് അവനെ വളർത്തുന്നത് അവന്റെ മാതാപിതാക്കൾ വളർത്തുന്നതും അതുപോലെ തന്നെയാണ് തർബിയത്ത്. ഒരു കുട്ടിക്ക് ആവശ്യമായത് തെരഞ്ഞു പിടിച്ച് ഏറ്റവും നല്ലത് അവന് കൊടുക്കുക എന്നുള്ളത്, അത് തർബിയത്ത് ചെയ്യുന്നവർ അവർക്കുള്ള യോഗ്യതയാണ്. ഇതുപോലെ ഒരു സമൂഹത്തിന് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കാൻ യോഗ്യത റബ്ബാനിയുകളായ ഉലമാക്കൾക്കാണ്. അവരത് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ കൃത്യമായി അവർക്കത് പഠിപ്പിച്ചു കൊടുക്കും. ആലിമുൻ റബ്ബാനി, ജനങ്ങൾ മൂന്ന് തരക്കാരാണ്. അതിലൊന്നാമത്തേത് ഇവരാണ്. രണ്ടാമത്തേത് വമുത്തഅല്ലിമുൻ അലാ സബീലി നജാ, വമുത്തഅല്ലിമുൻ അലാ സബീലി നജാ. രണ്ടാമത്തേത് മുത്തഅല്ലിം. മുത്തഅല്ലിം എന്ന് പറഞ്ഞാൽ ഒരാൾ മുത്തഅല്ലിമാകണമെങ്കിൽ മൂന്ന് റുക്നുകൾക്കിടയിലാണ് മുത്തഅല്ലിം. ഇൽമ് വേണം, ആലിമും വേണം, എങ്കിലേ തഅല്ലും ഉണ്ടാകും. ഇൽമ്, ആലിമ്, തഅല്ലും, ശരിയായ ഇൽമ്, അത് പഠിപ്പിക്കാനുള്ള ശരിയായ ഒരു ആലിമ്, ആ ആലിമിന്റെ അടുക്കൽ ഇരുന്ന് കൃത്യമായി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായ തർബിയ ആ രൂപത്തിൽ ഇൽമു പഠിക്കുന്നവർക്കാണ് മുത്തഅല്ലിം എന്ന് പറയും. നമ്മൾ സാധാരണ ത്വാലിബുൽ ഇൽം മുത്തഅല്ലിം എന്നൊക്കെയുള്ള വാക്ക് ഖുർആനിന്റെയും സുന്നത്തിന്റെയും സഹാബത്തിന്റെ ആസാറുകളുടെയും പദങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് പലപ്പോഴും പല സാധനങ്ങളും നമുക്ക് തുടക്കത്തിൽ ഒരാളൊരു സാധനം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരാൾ സാധനം കണ്ടെത്തും, അതിനൊരു പേര് കൊടുക്കും, പിന്നീട് ആ സാധനത്തിന് പ്രചാരം നേടി കുറെ അധികം ആളുകൾ അത് വാങ്ങുകയും അതിന്റെ ഉപഭോക്താക്കളൊക്കെ ആകുകയും ചെയ്യുമ്പോൾ ദുനിയാവിൽ അത് ലാഭം പ്രതീക്ഷിക്കുന്ന ആളുകൾ പിന്നെ അതിന്റെ ക്വാളിറ്റി കുറച്ച് 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 കൊണ്ടുവന്നിട്ട് പല സാധനങ്ങളും തുടങ്ങിയപ്പോണ്ടായിരുന്നത് കാണാൻ തന്നില്ലാത്ത നമുക്കറിയാം. പലതുണ്ട് അങ്ങനെ, അതിലൊന്നും രണ്ടും തന്നെ ഉദാഹരണങ്ങൾ ഒരുപാട്. പല സാധനങ്ങളും ക്വാളിറ്റി ഉള്ളൊരു സാധനത്തിന് ഒരു പേരിടും, പിന്നെ പേരുമായിട്ടൊരു ബന്ധമില്ലാത്ത അവസ്ഥയിൽ എത്തിയാലും പേര് പഴയ തന്നെ ആയിരിക്കും, പേര് പഴയ തന്നെ ആയിരിക്കും. ഏതുപോലെ നമ്മുടെ നെയ്യപ്പം എന്ന് പറയും, അതിൽ നെയ്യ് ഉണ്ടാകും. വെളിച്ചെണ്ണ പത്തിരി എന്ന് പറയും, അത് നല്ല ഓയിലിന് കരി ഓയിലാണ് പൊരിച്ചെടുക്കുക, അത് വെളിച്ചെണ്ണയായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ തുടങ്ങിയ കാലത്ത് ഏതോ ഒരാള് അരിയൊക്കെ എടുത്തിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് പൊരിച്ചതാണ്, പിന്നെ വെളിച്ചെണ്ണൻ ഈ പൊരിയും തമ്മിലൊരു ബന്ധമല്ല, നെയ്യപ്പത്തിൽ നെയ്യില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു സാധനവും ആ പേരുണ്ടാകും, പേരിനനുസരിച്ച് ആ സാധനം ഉണ്ടാവും എന്നതുപോലെ തന്നെ ദീനുൽ ഇസ്ലാമിൽ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന അൽഫാദുകൾ വാക്കുകൾ പിന്നീട് ആ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കും, ആ വാക്ക് ശ്രേഷ്ഠമാണെന്ന് കാണുമ്പോൾ ആ വാക്കുപയോഗിക്കും. വാക്ക് നല്ലാതെ വാക്ക് നല്ല വാക്കാണ്, അതായിരുന്നെങ്കിൽ ആ സാധനം നല്ലതാണ്, പക്ഷെ അവസാനത്തുമ്പോ ആ സാധനം ഉണ്ടാവില്ല, വെറും വാക്ക് മാത്രം, പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ അവസ്ഥയിലാണ് ഇന്ന് മൊത്തം കാര്യങ്ങളെല്ലാം. ഈ പറയുന്ന ടേംസ് ഒക്കെ ഇന്ന് ജനങ്ങൾ വളരെ ലാവിഷായിട്ട് ഉപയോഗിക്കുന്ന ടേമുകളാണ് ഇതൊക്കെ. ത്വാലിബുലിൽ മുത്തഅല്ലിൽ, ഏതെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു ആയത്തെങ്ങാനം ഒരു കഷ്ണം ഗാനം ഹെസലാക്കി, അല്ലെങ്കിൽ ഒരു ആലിമിന്റെ അടുക്കൽ പോയിരുന്നിട്ട് ഒരു ദർശനം ഇരുന്നു പോന്നു, പിന്നെ പറഞ്ഞു ഞാൻ ത്വാലിബുലിൽമാണ്, ഞാൻ മുത്തഅല്ലിമാണ്, ഞാൻ ഇന്നാണ് ശിഷ്യനാണ്. എന്താ ഈ ശിഷ്യത്വം, എന്താ ഈ തത്തൽമുദ്, എന്താ ഈ തഅല്ലും, ഈ തഅലീം, ഈ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ഈ വാക്കൊക്കെ ഇന്ന് ഇങ്ങനെ പ്രയോഗിക്കും. യഥാർത്ഥത്തിൽ മുത്തഅല്ലിം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മശായിഖുകളിൽ വർഷങ്ങളോളം ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇമാമിയങ്ങളുടെ അടുക്കൽ നിന്ന് ഇൽമു പഠിച്ച അല്ലാമത്തുൽ അൽബാനി, അല്ലാമത്തുബ്നു ബാസ്, അല്ലാമത്തുബ്നു ഉസൈമീൻ റഹിമഹുമുല്ലാഹു ജമീഅ, ഇവരിൽ നിന്നൊക്കെ മുഹമ്മദ് അമാനുൽ ജാമി, അല്ലാമത്തുൽ റബീഅ് ഇവരെ പോലുള്ളവ ഉലമാക്കളുടെ അടുക്കൽ ഇരുന്നിട്ട് വർഷങ്ങളോളം ഇൽമു പഠിച്ച ഉലമാക്കൾ നമ്മളോട് പറയാം, പഴയ രീതിയിലുള്ള തഅല്ലുമും തഅലീമും ഇന്ന് നിലനിൽക്കുന്നില്ല എന്ന്. തലബുൽ ഇൽമ് എന്ന് പറയുന്ന അന്നത്തെ ആ ക്വാളിറ്റിയിൽ അന്നുണ്ടായിരുന്ന തലബുൽ ഇൽമ് എന്ന് പറയാവുന്ന തഅല്ലും തഅലീം എന്ന് പറയാവുന്ന അത് അതിന്റെ ക്വാളിറ്റിയിൽ ഇന്ന് ഇല്ല, ആ സംഭവം തന്നെ ഇല്ല. നമ്മൾ പറയണ ഉസ്താദ് തിൽമീദ് എന്നൊക്കെ പറയണത് അതിന്ന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ അതിന്റെയൊക്കെ ഏതോ 150 ആള് ഫോട്ടോസ്റ്റാറ്റ് എടുത്തതിന്റെ ബാക്കി 50 കറുത്ത പാടുള്ള ഒരു സാധനം എടുത്താൽ നമ്മൾ അതും പറയും ഇത് കോപ്പിയാണ് പറയും. ആ കോപ്പി എപ്പോഴുള്ളത്? കോപ്പിന്റെ കോപ്പിന്റെ കുറേ അങ്ങോട്ടുള്ള കോപ്പി. അതും കൊണ്ടാണ് നമ്മൾ ഇന്ന് പണ്ഡിതൻ, അത് പിന്നെ തുടങ്ങിയിട്ട് അവിടേക്കെത്തും ഷംസുൽ ഉലമ, ഖമറുൽ ഉലമ, പിന്നെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അങ്ങനെ പറയാൻ ഒരാൾക്കൊരു മടിയില്ല. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മുത്തഅല്ലിം ഏറ്റവും ചുരുങ്ങിയത്, ഈ മുത്തഅല്ലിം എന്ന് പറയുന്നത് നമ്മളതാകാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത്, ഒരാലിമിന്റെ അടുക്കൽ ഒരാൾ തിൽമീദാകുക എന്ന് പറഞ്ഞാൽ ഒരാലിമിന്റെ കൂടെ മുലാസമത്തുണ്ടാകും രാവും പകലും, അദ്ദേഹത്തിന്റെ ഒരു വാക്കിലും പുറത്തു പോകാതെ എല്ലാ മജ്ലിസുകളിലും അതുപോലെ തന്നെ ഹദറിലും സഫറിലും എല്ലാ സന്ദർഭത്തിലും ഒരുമിച്ചുണ്ടാകും, യാത്രയിലും നാട്ടിലും എല്ലാ സന്ദർഭത്തിലും ഒരുമിച്ചുണ്ടാകും. അങ്ങനെ വർഷങ്ങളോളം ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം അല്ലെങ്കിൽ രണ്ട് വർഷം, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടില് ഒരാള് തിൽമീതാകാനല്ല ആലിമാകാനുള്ള കണക്ക്. എന്റെ നാട്ടിൽ ഒരു ആറുമാസം പോയി നിന്ന് വന്നാളാണ് മതി ആലിമായി. വർഷങ്ങളോളം എന്ന് പറഞ്ഞ എത്ര വർഷം? വർഷങ്ങളോളം. ആ ഓളത്തിന് നിർത്തല്ല. അങ്ങനെ കുറേയധികം കാലമാകുമ്പോ, കുറേയധികം കാലങ്ങൾ കൊണ്ടാണ് ഒരു ഉസ്താദിന് തന്റെ തിൽമീദ് അവൻ ചിലതൊക്കെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ യോഗ്യനായിട്ടുണ്ട് എന്ന് ബോധ്യമാകുക. ആ സന്ദർഭത്തിൽ ഹക്കനുസരിച്ച് അവൻ ആ കാര്യങ്ങൾ ഏൽപ്പിക്കും. ആ സന്ദർഭത്തിൽ മാത്രമാണ് അവൻ അതിനുവേണ്ടി മെനക്കെടുക. പരമാവധി ഇന്ന് എങ്ങനെങ്കിലും തലയിൽക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരാന്നാണ് നമ്മൾ ആലോചിക്കുക. എങ്ങനെങ്കിലും ഒഴിഞ്ഞു പോകാന്നുള്ളതായിരുന്നു മുൻപുള്ളവർ ആലോചിച്ചിരുന്നത്. സഹാബത്ത് പോലും, സഹാബത്തിന്റെ കൂട്ടത്തിൽ 120 ആളുകളുടെ കഥ. ഇബ്നു അബീ ബുലൈക പോലുള്ളവർ പറയുന്നത് റഹിമഹുമുല്ലാ, അവരിൽ ഒരാൾ ഒരു ഹദീസ് ആരെങ്കിലും ചെന്നൊരു ചോദിച്ചാൽ തന്റെ സഹോദരൻ ആ കാര്യം നിർവഹിച്ചോട്ടെ, തന്റെ തടി അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിന്നോട്ടെ എന്ന് കരുതിയിട്ട് മറ്റയാളുടെ അടുക്കലേക്ക് വിടും. അയാളടുക്കെ ചെല്ലുമ്പോ അയാള് നിങ്ങൾ ഇന്നാളുടെ അടുക്കെ ചെല്ല, അയാൾക്കും ആ കാര്യം അറിയാം എന്ന് പറഞ്ഞ അയാളുടെ അടുക്കൽക്ക് വിടും. അങ്ങനെ കറങ്ങി അവസാനം ആദ്യം പറഞ്ഞ ആളുടെ അടുക്കലേക്ക് എന്നെ തിരിച്ചെത്തും. എല്ലാരും പറഞ്ഞത് നിങ്ങളുടെ അടുക്കൊക്കെ എന്നെ വരാനാണ് എന്ന് പറയുമ്പോ പിന്നെ നിർബന്ധമായി. ഞാൻ എന്റെ അടുക്കൽ പോയി, ഞാൻ മറ്റേ അടുക്കൽ പോയി, അവരൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുക്കൽ നിന്ന് ആ കാര്യം ചോദിച്ചു മനസ്സിലാക്കാനാണ് എന്ന് പറയുമ്പോൾ മാത്രമാണ് ഒരു ഫത്വ പറയുക, ഒരു ഹദീസ് പറയുക, ഒരു ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. 100 ഇമാമിയങ്ങൾ, താബിഈങ്ങളിൽപ്പെട്ട 100 ഇമാമിയങ്ങൾ ഫത്വ പറയാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് ഇമാം മാലിക് റഹ്മഹുല്ലാഹ് അതിനുവേണ്ടി ഇരുന്നത്. കാരണം അവരെ പഠിപ്പിച്ചവർക്കേ അറിയുള്ളൂ അവരതിന് യോഗ്യനാണോ എന്നുള്ളത്. അതെപ്പോഴാ തെളിയ? അതൊരു ദിവസം രണ്ടു ദിവസം കൊണ്ടോ ആറ് മാസം കൊണ്ടോ ആറ് വർഷം കൊണ്ടോ ഒന്നല്ല, അത് ദീർഘമായി അതിന്മേലുള്ള മുലാസമത്ത് കൊണ്ടാണ് അവരത് പറയുക. അപ്പോഴാണ് ഒരാളൊരു മുത്തഅല്ലിം ആകുക. അത് തന്നെയും മുത്തഅല്ലിമാകണമെങ്കിൽ ഇന്ന് നമ്മൾ എന്താ മുത്തഅല്ലിമാകാനുള്ളത്? ഏതെങ്കിലും ഒരു ക്ലാസ് കേൾക്കും, ഒരു ദർസിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ആ ദർസ് എന്ന് പറയുന്നത് കുറെ അങ്ങോട്ട് ചെന്ന് വലിയ വലിയ ഏതെങ്കിലും കുറെ മസായലുകൾ കഴിഞ്ഞ് അപ്പുറത്തെത്തിയിട്ടുള്ളതായിരിക്കും. അതിലൊന്നിൽ അറ്റൻഡ് ചെയ്താൽ സിൽമീതായി, മുത്തഅല്ലിമായി, പിന്നെ ആ കാര്യം പറഞ്ഞു നടക്കാം എന്നാണ് നമ്മൾ ആളുകൾ മനസ്സിലാക്കുന്നത്. ഒരാൾ ഒരു കാര്യം ഇടയെന്ന് കേട്ടാൽ അവിടം വെച്ചിട്ട് മുത്തഅല്ലിമായി. സത്യത്തില് അങ്ങനെയുള്ള ആളുകൾ സാധാരണ പറയും, ഈ 1 കാണാതെ, 1 പഠിക്കേണ്ടത് 1 എന്ന് പഠിക്കാതെ നേരെ കോളേജിൽ ഒരാളെ കൊണ്ടുപോയി ചേർത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ ഉണ്ടാവും. സ്കൂളിൽ പോകാതെ കോളേജിൽ എത്തിയവന്റെ കഥയിരിക്കും. കുറച്ച് മെനക്കെട്ട ഒരു കാര്യങ്ങളൊക്കെ തിരിഞ്ഞു വരും, പക്ഷേ ബേസില്ലാത്ത തിരിയണിരിക്കും. അതാണ് അതിലെ ബുദ്ധിമുട്ട്. ആദ്യം കിട്ടേണ്ടത് ആദ്യം കിട്ടാതെ ഇടക്ക് വെച്ച് കിട്ടിയ ആളുകൾ പറയും അവരും മുത്തഅല്ലിമാണ്. അവർ മുത്തഅല്ലിമാകണമെങ്കിൽ ആദ്യത്തേത് മുതൽ ഈ കാര്യങ്ങൾ ഇടക്ക് വെച്ച് കേട്ടത് ഇടക്ക് വെച്ച് കേട്ടു പോകാം. പക്ഷെ മുത്തഅല്ലിമാകണമെങ്കിൽ തുടക്കം മുതൽ പഠിക്കേണ്ടത് അതിന്റെ ക്രമത്തിൽ തന്നെ പഠിക്കണം. അത് ഓരോന്നിനും ഓരോ കാര്യത്തിനും അതിന്റെ ഫന്നുകളുണ്ട്. ആ ഫന്നുകളിൽ വർഷങ്ങളോളം ഒരു കാര്യമല്ല, ഒരു കിതാബല്ല, ധാരാളം കിതാബുകൾ ഉലമാക്കളുടെ അടുക്കലിരുന്ന് വെറുതെ കിതാബ് വായിച്ചു പോവുക, കിതാബ് ഹിഫ്ളാക്കി പോവുക എന്നുള്ളതും അല്ല അതിന്റെ കാര്യം. നേരെ മറിച്ച് ഒരു ആലിമിന്റെ അടുക്കൽ ഇരുന്നിട്ട് ആ കാര്യം പഠിക്കുന്നതിനാണ് മുത്തഅല്ലിം എന്ന് പറയുന്നത്. അതിന്നില്ല സത്യത്തിൽ. മുത്തഅല്ലിം എന്ന് പറയുന്നത് ഇന്നില്ല. അല സബീലി നജാ വമുത്തഅല്ലിമുൻ അല സബീലി നജാ. ഒരാളൊരു മുത്തഅല്ലിമാണെങ്കിൽ അവൻ അല സബീലി നജാ, രക്ഷയുടെ വഴിയിലാണ്, രക്ഷപ്പെടാനുള്ള വഴി അതിലവൻ പ്രവേശിച്ചിട്ടുണ്ട് ഒരു മുത്തഅല്ലിമാണെങ്കിൽ. വമുത്തഅല്ലിമുൻ അല സബീലി നജാ,
രക്ഷയുടെ വഴിയിലേക്ക് കയറിയിരിക്കുന്ന ഒരു മുത്തഅല്ലിൻ. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഇൽമ അതിന്റെ ശരിയായ വജിഹിൽ തേടുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ ഒരു വഴിയിൽ കയറിയാൽ ആ വഴി അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്കുള്ള വഴി, രക്ഷയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് അതാ. അതവൻ എളുപ്പമാക്കി കൊടുക്കും. ഒരു മുത്തഅല്ലിമിനാണ് ആ വഴി കൃത്യമായി എളുപ്പമായി കിട്ടുക. ഇത് രണ്ടാണ് ജനങ്ങൾ, ഒന്നുകിൽ ഒരു ആലിം റബ്ബാനി അവ മുത്തഅല്ലിം അലാ സബീലി നജ, രക്ഷപ്പെടുന്ന രണ്ട് കൂട്ടരിവനാണ്. നമുക്ക് കഴിഞ്ഞ ഒരു മജ്‌ലിസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു ആലിമാകാൻ സാധിക്കുന്നില്ല, ഒരു മുത്തഅല്ലിമാകാനും നമുക്ക് ചാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് രക്ഷപ്പെടണമെങ്കിൽ, എന്നാൽ പോലും ഈ പറഞ്ഞ ഒരു ആലിമാണെങ്കിൽ പോലും മുത്തഅല്ലിമാണെങ്കിൽ പോലും ഫിത്നയിൽ നിന്ന് സുരക്ഷിതനല്ല. ഫിത്ന വന്നാൽ പെട്ടുപോയേക്കാം. ആലിമാണെങ്കിൽ പോലും മുത്തഅല്ലിമാണെങ്കിൽ പോലും വേറെ പല കാരണങ്ങളാൽ അവർ പോലും ഫിത്നയിൽ അകപ്പെടുന്ന കാലാണ്. എന്നാൽ അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഫിത്നകൾ എന്ന് പറയുന്നത് ഫിത്നയുടെ വാതില് കുത്തി തുറക്കപ്പെടുകയാണ് ചെയ്യുക, കുത്തി പൊളിക്കപ്പെടുകയാണ് ചെയ്യുക. ഫിത്നയുടെ വാതില് അതിന്റെ കൊളുത്തുകളെ തുറന്നിട്ട് തുറക്കല്ല ചെയ്യുക. ഫിത്നയുടെ വാതില് ചവിട്ടി പൊളിച്ചിട്ടാണ് പുറത്തേക്ക് വരിക. തുറന്ന വാതിലാണെങ്കിൽ അത് പിന്നീട് നടക്കും, അടക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ട്. ചവിട്ടി പൊളിച്ചതാണെങ്കിൽ അടക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇല്ലാന്നുള്ളത്. ദീനുൽ ഇസ്ലാമിൽ ഫിത്നയുടെ വാതിൽ തുറക്കപ്പെട്ടത് ചവിട്ടി പൊളിക്കപ്പെട്ടിട്ടാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു ആ വാതില്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷഹാദത്തോട് കൂടിയിട്ട് ഫിത്നയുടെ വാതിൽ ചവിട്ടി പൊളിക്കപ്പെട്ടു. പിന്നീട് അത് ഇന്നേ വരെ നിന്നിട്ടില്ല എന്നല്ല, ഓരോ വർഷവും കഴിഞ്ഞ വർഷത്തെക്കാൾ മോശമായി കൊണ്ടേയിരിക്കും. രക്ഷപ്പെടണമെങ്കിൽ ഒന്നുകിൽ ആലിമാകണം, റബ്ബാനിയായ ആലിം, ഇഖ്ലാസുള്ള റബ്ബാനിയായ ആലിമാകണം. അവർക്ക് ഫിത്നകൾ തിരിച്ചറിയാൻ കഴിയും. അൽഫിത്നത്തു ഇദാ അഖ്ബലത് അറഫഹ കുല്ലു ആലിം വഇദാ അദ്ബറത് അറഫഹ കുല്ലു ജാഹിൽ. ഫിത്ന അത് മുന്നിട്ട് വരുമ്പോൾ ഒരു സമൂഹത്തിലേക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്ന സന്ദർഭത്തിൽ എല്ലാ ആലിമീങ്ങളും അത് തിരിച്ചറിയും ഫിത്നയാണ് എന്നുള്ള കാര്യം. പണിയൊക്കെ എടുത്തിട്ട് നശിപ്പിക്കേണ്ടതൊക്കെ നശിപ്പിച്ച് തിരിച്ചു നടക്കുമ്പോഴാണ് എല്ലാ ജാഹിലിനും അത് ഫിത്നയായിരുന്നുവെന്ന് ബോധ്യമാകുക. അന്നത് ഉപകരിക്കില്ല. എന്നിട്ട് ചിലപ്പോൾ ഒന്ന് തിരിഞ്ഞു നിന്നോക്കും ഉലമാക്കളുടെ അടുക്കലേക്ക്, പക്ഷെ അടുത്തത് വരും, അതിലേക്ക് പോകും. കഴിഞ്ഞതിനേക്കാൾ അശദ്ദായിരിക്കും അടുത്ത ഫിത്ന. അവല യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മർറത്തൻ ഔ മർറത്തൈൻ ثم لا يتوبون ولا هم يذكرون. അവർ മനസ്സിലാക്കുന്നില്ലേ ഓരോ വർഷവും ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ അവർ ഫിത്നയിൽ അകപ്പെടുന്നു. പിന്നീട് അവർ ആ കാര്യം മനസ്സിലാക്കി പഠിച്ച് തൗബ ചെയ്തു പോരുന്നില്ല, അവർ ആലോചിച്ച് തിരിച്ചു വരുന്നില്ല. അതാണ് ഫിത്നയിൽ ഒരുത്തൻ അകപ്പെട്ട് കഴിഞ്ഞാലുള്ള സ്ഥിതി. തൗബ അത് പിന്നെ അതിന് തൗഫീഖ് കുറയും. ശരിയായി വ്യക്തമായി ഒരു ഫിത്നയിൽ അകപ്പെട്ടിട്ട് തൗബ ചെയ്ത് കൃത്യമായി സ്വാദിക്കായ തൗബ ചെയ്തു പോന്നവർ കുറവാണ്. ഞാൻ പോയി തിരിച്ചു പോന്നിട്ട് എനിക്ക് ഫിത്ന എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും, തൗബ ചെയ്തു പോകുന്നവരായിക്കൊള്ളണമെന്നില്ല. എന്താണ് ഈ ഫിത്നകൾ? ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു അഅലമുന്നാസ് ബിഅഹാദീസിൽ ഫിത്ൻ മിൻ അസ്ഹാബി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ സഹാബത്തിൽ ഫിത്നകളുടെ ഹദീസുകളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്ന ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന് തഫ്സീർ ചെയ്തത് അയ്യുകദ്ദബൂൻ في كل مره او في كل سنه على على رسول الله صلى الله عليه وسلم واصحابه رسول الله ന്റെയും സ്വഹാബത്തിന്റെയും എതിരിൽ ഓരോ വർഷവും പുതിയ പുതിയ ഓരോ കളവ് അവർ കെട്ടിച്ചവച്ച് പ്രചരിപ്പിക്കും. ആ കളവ് കേട്ടിട്ട് കുറെ അധികം ആളുകൾ ഫിത്നയിൽ അകപ്പെടും. എന്നാൽ ഫിത്നയിൽ അകപ്പെട്ടവൻ കുറച്ച് കഴിയുമ്പോൾ
ഫിത്നയായിരുന്നുവെന്ന് എല്ലാ ജാഹിലും മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ തിരിച്ചൊന്ന് നിന്ന് നോക്കും, ഒന്ന് ചെരിഞ്ഞിപ്പുറത്തേക്ക് നിൽക്കും. പക്ഷേ അടുത്ത വർഷം അതിനേക്കാളും വലുത് വരാനുണ്ടാകും. അന്ന് ആരാണോ ഉത്തരം നൽകിയത് അവൻ വളരെ വേഗം അതിലേക്ക് പോകും പിറ്റത്തെ വർഷം. ഈ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. അതിനുള്ള സബബ് തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക തന്നെ വേണം. അല്ലാഹുവിലേക്കുള്ള ലുജൂഉം അല്ലാഹുവിലേക്കുള്ള ഇൽതിജാ അതൊന്നു മാത്രമാണ് നമ്മളെ രക്ഷിക്കുക. അതിനുള്ള സബബോ ഒറ്റൊന്നു മാത്രമാണ്, മുലാസമത്തുൽ ഉലമാ വ മുലാസമത്തു അഹ്ലിൽ ഇൽം, ഉലമാക്കളുടെ കൂടെ ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്നല്ല, ഒട്ടിച്ചേർന്ന് നിൽക്കുക, തിരിയാതിരിക്കുക എന്നുള്ളതാണ്. എൽമുള്ള ആളുകൾ തിരിയാതിരിക്കുക. ഏത് സന്ദർഭം നമുക്ക് അവരോടൊപ്പം എത്ര നേരം ദുനിയാവിൽ നിന്ന് അവരോടൊപ്പം കഴിയാൻ കിട്ടുമോ അത്ര നേരം കഴിയുക, അത്ര നേരം കഴിയുക. ഇന്ന് അന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉലമാക്കൾ എന്ന് പറയുന്നത് ആ അർത്ഥത്തിലില്ല. മുത്തഅല്ലിമീങ്ങൾ എന്ന് പറയുന്നത് പഴയ ആ ക്വാളിറ്റിയിലില്ല, ഉള്ളതുകൊണ്ട്. എന്നാൽ ഇന്നുള്ളത് കുറച്ചാണെങ്കിലും അതിന് അള്ള കൊടുത്തിരിക്കുന്ന ഖദ്ർ വളരെ വലുതാണ്. ഇന്ന് ആരെങ്കിലും ഒരു സുജൂദ് കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ സഹാബത്തിൽ 50 ആളുകൾ ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കും. ഈ സന്ദർഭത്തിൽ ഉള്ളത് കുറച്ചാണെങ്കിലും ആ കുറച്ചിന്റെ കൂടെ നിൽക്കാൻ കഴിയാന്നുള്ളത്, ഞാൻ കഴിഞ്ഞ മജ്ലിസിൽ നിങ്ങളോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ കിട്ടുന്ന മജ്ലിസ്, ഇത് യഥാർത്ഥത്തിൽ ഇതൊരു തഅലീമിന്റെ മജ്ലിസ് എന്നൊന്നും ഇതിന് പറയാൻ വയ്യ. ഒരു തൽക്കീർ, ഒരു മുദാക്കറ, എനിക്കും നിങ്ങൾക്കും ഈ കാര്യങ്ങൾ ഓർത്ത് ഇതിന്മേൽ നിൽക്കാനും അള്ളാഹിനെ കുറിച്ചൊരു പേടിയുണ്ടാകാനും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ചൊരു പേടിയുണ്ടാകാനും ഈമാനൊരു വിയാദത്തുണ്ടാക്കാനും വേണ്ടിയുള്ളൊരു ഇരുത്താൻ, ആ ഇരുത്തങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് ചാൻസ് കിട്ടുമോ അത്ര ഇരുന്നൊടുക്കുക. മുഅ്തമനീങ്ങളായ ആളുകളുടെ അടുക്കൽ, ആരുടെയെങ്കിലും അടുക്കൽ പോയിരിക്കലല്ല അത്, ഈമാൻ വർദ്ധിപ്പിക്കാൻ പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി ചെവി വെച്ചൊടുക്കലല്ല, മുഅ്തമനീങ്ങളായ അഹ്ലുസുന്നയുടെ മുഅ്തമനീങ്ങളായ ആളുകൾ. എങ്ങനെ നമ്മൾ ഈ മുഅ്തമനീങ്ങളായ ആളുകളെ നമുക്ക് എവിടുന്നാ കിട്ടുക? ഇന്ന് ജീവിച്ചിരിക്കുന്ന മഷഹൂരീങ്ങളായ മഅലൂമീങ്ങളായ വാഹിരീങ്ങളായ ഉലമാക്കളുണ്ട്, അഹ്ലുസുന്നയുടെ അറിയപ്പെട്ട ഉലമാക്കൾ, അവരാണ് അവരെ പറഞ്ഞു തന്നത്. അതങ്ങനെ ഒരു ചൈന, അങ്ങനെ ചോദിച്ചിട്ടാണ് അത് പഠിക്കേണ്ടിരിക്കേണ്ടത്. ആ അർത്ഥത്തിൽ അങ്ങനെ മുഅ്തമനീങ്ങളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് തന്നിട്ടുണ്ട്. ആ തൗഫീഖ് തന്നത്, നമ്മൾ ആ നിഅ്മത്ത് കിട്ടിയത് നിഅ്മത്തായി മനസ്സിലാക്കി അല്ലാഹുക്ക് ശുക്ർ ചെയ്താൽ നമുക്ക് ആ നിഅ്മത്ത് നിലനിന്ന് കിട്ടും. അവരോടൊപ്പമുള്ള മുലാസമ അതിന് കിട്ടാവുന്ന സന്ദർഭം മുഴുവൻ എത്ര നമുക്ക് കഴിയുമോ അത്രത്തോളം. ഒരു ദർസ് അത് എനിക്ക് മുടങ്ങിപ്പോയി എന്ന് പറയുന്നിടത്ത് ഉണ്ടാകരുത്. നമ്മൾ ദർസ് എന്നൊക്കെ പറഞ്ഞ വാക്ക് ഞാൻ അങ്ങനെ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ, നേരത്തെ പറഞ്ഞ മൈനാണ് അതിനൊക്കെ കഥ. പക്ഷെ നമ്മൾ ഈ പറയുന്ന നമ്മളാ വചനത്തിന് അങ്ങനെ ഒരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അത് പരമാവധി ആ ഒരു മുലാസമ കൊണ്ടെങ്കിലും ഏറ്റവും മിനിമം അതുകൊണ്ടെങ്കിലും നമ്മളൊന്ന് രക്ഷപ്പെട്ടു പോയേക്കാം. അത്രയാണ് ഈ സന്ദർഭത്തിലുള്ള ഉർബ, ഈ സന്ദർഭത്തിലുള്ള ഫിത്നയുടെ കട്ടി, അതിന്റെ ശിദ്ദത്ത്. അതുകൊണ്ട് രക്ഷപ്പെടുന്ന ആളുകൾ ഇവരാണ്. അന്നാസു സലാസ, ജനങ്ങൾ മൂന്ന് തരക്കാർ. ആലിമുൻ റബ്ബാനി വ മുതഅല്ലിമുൻ അലാ സബീലി നജാ വമുതഅല്ലിമുൻ അലാ സബീലി നജാ. ഒരാലിമിന്റെ അടുക്കൽ നിന്ന് കൃത്യമായി എൽമ നേടുന്ന രക്ഷയുടെ വഴിയിലുള്ള മുതഅല്ലിം, അത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വഹമജുൻ റആ. വഹമജുൻ റആ, ഹമജുൻ റആ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത. യഥാർത്ഥത്തിൽ ഈ ഹമജത്ത് എന്നതിന്റെ ജംആണ് ഹമജ്. ഹമജത്ത് എന്ന് പറയാ ദുബാബുൻ സഗീർ കൽ ബഊള, കൽ ബഊൽ, കൊതുകിനെ പോലെ, കൊതുകൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ചില ഈച്ച കൊതുക്, അങ്ങനത്തെ ചില പ്രാണികൾക്കാണ് പറയാ. എന്താ ഇതിന് നിലവിലുള്ളത്? പൊതുവിനെ പോലെ നിലവിലുള്ളത്
അത്
വല്ല ഉപദ്രവമല്ലാതെ ഒരു ഉപകാരം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ വിഡ്ഢികളായ വെറുതെ എണ്ണത്തിന് കുറെ പെരുപ്പത്തിലുണ്ടാകുന്ന കുറെ സാധനങ്ങൾ, ഒരു ഉപകാരമില്ലാത്ത കുറെ എണ്ണപ്പെരുപ്പമുള്ള കുറെ സാധനങ്ങൾ, അങ്ങനത്തെ ചില കൂട്ടങ്ങൾക്കാണ് ഹമദുൻ റഹാ എന്ന് പറയുന്നത്. കുറെ എന്താ സാധാരണ പറയാ, കൗമുൻ ജാഹിലൂൻ എന്ന് പറയില്ലേ, അതാ കൗമുൻ ജാഹിലൂൻ എന്ന് പറയും. കുറെ തലകള് ഒന്നും അതിലില്ല. ഹമദുൻ റഹാ അത്ബാഉ കുല്ലി നാഇഖ്, ആരൊക്കെ തൊളിക്കുന്നോ തൊളിക്കുന്നവർക്കൊക്കെ പിന്തുടരും. നഅഖാന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളെ തൊളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒച്ചക്കാണ് പറയുന്നത്. അങ്ങനെ ആരൊക്കെ പിന്നിൽ നിന്ന് ഒച്ച ഉണ്ടാക്കുന്നോ അവർക്കൊക്കെ പായും, അതിനനുസരിച്ച് പോവും. അത്ബാഉ കുല്ലി നാഇഖ്, എന്തെങ്കിലും മനസ്സിലായിട്ടല്ല, അവർ പറയുന്ന ഭാഷ എന്തെന്ന് അറിഞ്ഞിട്ടല്ല, ആ ഒച്ചക്കനുസരിച്ച് അങ്ങനെ പോകും. അത്ബാഉ കുല്ലി നാഇഖ് യമീലൂന മഅ കുല്ലി സായിഹ്. ഒന്നുകൂടി ആ കാര്യം വ്യക്തമാക്കി പറഞ്ഞു, യമീലൂന മഅ കുല്ലി സായിഹ്, എവിടെയൊക്കെ രക്തഹാസവും വിളിയും കേൾക്കുന്നുണ്ടോ അവർക്കൊക്കെ ചായും. കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടല്ല വിഡ്ഢികളായ വിവരമില്ലാത്ത ബോഷ്കരായ ഒരു സമൂഹം. ആര് എവിടേക്ക് എന്തൊച്ചിട്ടുണ്ടാക്കിയാലും അതിനൊക്കെ ആളെ കിട്ടും എന്നതല്ലേ. എന്തിനു വിളിച്ചോട്ടെ, എന്തൊച്ചുണ്ടാക്കിക്കോട്ടെ, പറയുന്ന കാര്യങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടല്ല. ആ കാര്യങ്ങൾ ദീനാണ് പറയുന്നത്. ദീന് പറയണമെങ്കിൽ അത് ഖാലല്ലാ ഖാല റസൂലുഹു ഖാല സ്വഹാബ. ഇതല്ലാത്ത വേറൊന്ന് ദീനല്ല, ഉമ്മാമക്കതല്ല ദീന്. എങ്ങനെയാണ് കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതും അമല് ചെയ്യേണ്ടതും എന്ന് പഠിപ്പിക്കുന്നതാണ് ദീന്. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് ഒന്നും തിരിയാതെ അങ്ങനെ എന്ത് കേട്ടാലും അതിന്റെയൊക്കെ പിന്നാലെ കൂടാൻ ആളുണ്ടാവും. ആരൊക്കെ വന്ന് അട്ടഹസിച്ചാലും ആരൊക്കെ വന്ന് ഒച്ചയിട്ട് തൊളിച്ചാലും അങ്ങോട്ടൊക്കെ നീങ്ങിപ്പോകുന്നവറും. ഇതാണ് ജനങ്ങളിൽ മൂന്നാമത്തെ ഏറ്റവും കൂടുതലുള്ള വിഭാഗം, ഏറ്റവും കൂടുതൽ ഇവരാണ്. ഇൽമിന്റെ നൂറിൽ നിന്ന് വെളിച്ചമെടുത്തിട്ടില്ല അവർ. ഇൽമിന്റെ വെളിച്ചത്തിൽ നിന്ന്, പ്രകാശത്തിൽ നിന്ന് അല്പം കൊളുത്തിയെടുത്ത് വെളിച്ചം വന്നവരല്ല അവർ. ആ വെട്ടം അവർ സ്വീകരിച്ചിട്ടില്ല. വലം യൽ ജഉ ഇലാ റുക്നിൻ വസീഖ്, വലം യൽ ജഉ ഇലാ റുക്നിൻ വസീഖ്, വിശ്വസ്തമായ ഒരു അവലംബത്തിലേക്ക് അവർ അഭയം പ്രാപിച്ചിട്ടുമില്ല. വളരെ വസീഖായ, വസീഖ് എന്ന് പറഞ്ഞാൽ മുഅ്തമൻ, വിശ്വസ്തയോഗ്യമായ, വിശ്വസ്തയോഗ്യമായ ഒരു അവലംബം. അവിടേക്കല്ല അവരാരും അഭയം പ്രാപിച്ചിരിക്കുന്നത്, എവിടേക്കും കയറിക്കൂടും. കയറിക്കൂടിയ സ്ഥലങ്ങൾ നിൽക്കാൻ പറ്റുന്നതാണോ, അവർ കയറിയിരിക്കുന്ന ഷെൽട്ടർ അതവരെ സംരക്ഷിക്കുന്നതാണോ, അവർക്കെല്ലാം ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണോ, അല്ല, അത് നരകത്തിന്റെ വക്കിലും നിൽക്കുന്ന കുണ്ടുകളാണ്. അതിന്റെ അടുക്കൽ പോയിട്ടാണ് അവർ അഭയം പ്രാപിച്ചിട്ടുള്ളത്. എൽമ അവർ ഒളിത്തിയെടുത്തിട്ടില്ല. വിശ്വസ്തയോഗ്യമായ ഒരവലംബത്തിന്റെ അടുക്കലേക്ക് അവർ പോയി ഇൽത്തിജ ചെയ്തിട്ടില്ല. എന്നിട്ട് തുടർന്നുകൊണ്ട് ഇബ്നു റജബ് റഹ്മഹുള്ള പറയുന്നു, തുമ്മ ദക്കറ കലാമൻ ഫീ ഫളിൽ ഇൽം. ഇത്രയും പറഞ്ഞിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇൽമിന്റെ ഫളൽ അറിയിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഇൽമും മാലും, ഇൽമും സമ്പത്തും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞത്. അത് ഇവിടെ അദ്ദേഹം പറയുന്നില്ല, ഇബ്നു റജബ് കൊണ്ടുവന്നിട്ടില്ല, മറ്റു റിവായത്തുകളിൽ അത് വിശദമായി തന്നെ ഉണ്ട്. ഏതായാലും ഈ അസർ വായിച്ചു തുടങ്ങിയ സ്ഥിതിക്ക് ഞാനതിന്റെ അൽഫാളുകൾ മറ്റു റിവായത്തുകളിൽ വന്നത് കൂടി ചേർത്ത് വെച്ചിട്ടാണ് അത് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതുകൂടി ഞാൻ അതിന്റെ റിയാദത്ത് കൂടി ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു,
അലീബ് നബി താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം ഏത് വലം യൽജഉ ഇലാ റുക്നിൽ വസീഖ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അൽ ഇൽമു ഖൈറു മിനൽ മാൽ, അൽ ഇൽമു ഖൈറു മിനൽ മാൽ, ഇൽമാണ് മാലിനേക്കാൾ സമ്പത്തിനേക്കാൾ ഖൈറായ കാര്യം. യസ്കു അലൽ അമൽ വൽ ഇൽമു യസ്കു അലൽ അമൽ, അതിന് മുമ്പ് പറഞ്ഞു അൽ ഇൽമു യഹരിസുക് വഅൻത തുഹരിസ് വഅൻത തഹരിസുൽ മാൽ, അതിന്റെ ഖൈരിയത്ത് സമ്പത്തിനേക്കാൾ മികച്ചതും സമ്പത്തിനേക്കാൾ ഖൈറായതും ഇൽമാണ് എന്ന് പറയാനുള്ള കാരണം അദ്ദേഹം ചിലത് പറഞ്ഞു. ഒന്ന്, അൽ ഇൽമു യഹരിസുക്, ഇൽമു നിനക്ക് സംരക്ഷണം നൽകും, ഇൽമു നിന്റെ പാറാവുകാരനാണ്, നിനക്ക് കാവലാണ് ഇൽമു. വഅൻത തഹരിസുൽ മാൽ, സമ്പത്തോ നീയാണ് അതിനെ സംരക്ഷിക്കേണ്ടത്. ഇൽമു നിന്നെ സംരക്ഷിക്കും, നിനക്കുള്ള ഹാരിസാണ് ഇൽമു. എന്നാൽ മാലാകട്ടെ സമ്പത്ത് നിന്റെ കയ്യിൽ വന്നാലോ അത് സംരക്ഷിക്കാൻ വേണ്ടി നീ മെനക്കെടണം. വൽ ഇൽമു യസ്കു അലൽ അമൽ വൽ മാലു തുൻഖിസുഹു നഫഖ, ഇൽമു അമൽ ചെയ്യും തോറും, ഇൽമു ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അമൽ കൊണ്ടാണ് അത് ചെലവഴിക്കുന്നത്. അതുപോലെ തന്നെ അറിവില്ലാത്തവർക്ക് അത് ചെലവഴിക്കുന്നതിലൂടെയാണ്, കൊടുക്കുന്നതിലൂടെയാണ് അത് ചെലവാകുന്നത്. അങ്ങനെ ചെലവഴിക്കും തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇൽമു, നിമുമ്പുണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഇൽമു. എന്നാൽ സമ്പത്ത് എടുത്ത് ചെലവഴിച്ചു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. വമഹബ്ബത്തുൽ ആലിൻ ദീനുൻ യുദാനു ബിഹി, ഒരു ആലിമിനെ സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളത് ദീനുൻ യുദാനു ബിഹി, അള്ളാഹുവിന് നമ്മൾ അനുഷ്ഠിക്കുന്ന ദീനിന്റെ ഭാഗമാണ്, ഇബാദത്തിന്റെ ഭാഗം. ആലിമിനോടുള്ള സ്നേഹം അള്ളാഹുവിനുള്ള ദീനാണ്, അള്ളാഹുക്കുള്ള ഇബാദത്താണ്. യക്സിബുഹു ത്വഅ ഫീ ഹയാതിഹി വജമീൽ അൽ അഹ്ദൂസ ബഅദ വഫാതിഹി, ജീവിതത്തിൽ അവൻ അതിലൂടെ പുണ്യകർമ്മങ്ങൾ സമ്പാദിക്കാം. എന്നാൽ മരിച്ചു കഴിഞ്ഞാലും അതിന്റെ സൗന്ദര്യം നിലനിൽക്കുകയും ചെയ്യും. വസനീഅത്തുൽ മാൽ തസൂലു ബിസവാലിഹി, എന്നാൽ ഇതാണ് ഇൽമിന്റെ സ്ഥിതിയെങ്കിൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചു പോകുന്നതോടുകൂടി അവന്റെ അടുക്കൽ നിന്ന് നീങ്ങിപ്പോയി, പിന്നെ അവന്റെ കൂടെ അല്ല. ഇൽമ് ഒരു ആലിമിന്റെ അടുക്കലുള്ള ഇൽമ് അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവനുള്ള ഏറ്റവും വലിയ സൗന്ദര്യമാണ്, അവൻ മരിച്ചു കഴിഞ്ഞാലും അവനുള്ള ഏറ്റവും നല്ല ശേഷിപ്പുമാണ്. മാലങ്ങനെയല്ല, അവൻ പോയാൽ മാലുമായിട്ടുള്ള ബന്ധം തീർന്നു, അവൻ മരിക്കുന്നതോടുകൂടി സമ്പത്തുമായുള്ള ബന്ധം തീർന്നു കഴിഞ്ഞു. മാ തഖു ഖസാനുൽ അംവാൽ വഹും അഹ്യാ വൽ ഉലമ ബാഖൂൻ മാ ബഖിയ ദഹ്ർ അഹ്യാനുഹും മഫ്ഖൂദ വ അംസാലുഹും ഫിൽ ഖുലൂബി മൗജൂദ. മാ തഖുസാനുൽ അംവാൽ, സമ്പത്ത് കൊണ്ടുപോയി നിധിയാക്കി സൂക്ഷിക്കുന്ന ആളുകൾ മരിച്ചിരിക്കുന്നു, അവർ മരിച്ചവരാണ്. വഹും അഹ്യ, ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ പോലും, ജീവിച്ചിരിക്കുക മരിച്ചവരാണ് സമ്പത്ത് ഇങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ. എന്നാലോ വൽ ഉലമ ഉബാഖൂൻ, ഉലമാക്കൾ അവർ നിലനിൽക്കും, മരിച്ചാൽ പോലും അവർ ബാക്കിയുണ്ടാകും. മാ ബഖിയ ദഹർ, കാലം ബാക്കിയുള്ളിടത്തോളം ഉലമാക്കൾ ബാക്കിയായിരിക്കും. അഹ്യാനുഹും മഫ്ഖൂദ, അവരുടെ തടികൾ മരിച്ചു പിരിഞ്ഞു പോകും, അത് നഷ്ടപ്പെട്ടു പോകും. വഅംസാലുഹും ഫിൽ ഖുലൂബി മൗജൂദ, എന്നാൽ അവരുടെ അംസാൽ എന്താണോ അവർക്ക് ആസാറുകളായി വിട്ടുപോയത്, ആ ഇൽമ് അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നത് ഇൽമാണ്, ആ ഇൽമ് അത് ജനങ്ങളിൽ നിലനിൽക്കും, ഹൃദയങ്ങളിൽ സൂക്ഷിക്കപ്പെട്ട് നിലനിൽക്കും, തലമുറകൾ അത് ഹൃദയങ്ങളിലായി കൈമാറിക്കൊണ്ടേയിരിക്കും. അത് കാലം അവസാനിക്കുന്നത് വരെ അവരുടെ അംസാലുകൾ നിലനിൽക്കുക തന്നെ ചെയ്യും. ഒരു ആലിമ ജീവിച്ചിരുന്നു, അയാൾ മരിച്ചുപോയി, അയാൾ ജീവിച്ചപ്പോ എന്താണ് ജീവിച്ചിരുന്നത്? അയാളുടെ അടുക്കലുള്ള ഇൽമ്. അത് അതേപോലെ തന്നെ മറ്റൊരാളുടെ അടുക്കലേക്ക് പകർന്നു കൊടുത്തു. മറ്റൊരാൾ ജീവിച്ചിരിക്കുമ്പോഴും ആദ്യത്തെ ആളുടെ അടുക്കലുള്ള അംസാൽ അത് ജീവിച്ചിരിക്കുമ്പോൾ, അങ്ങനെ തലമുറകളിൽ അത് ജീവിച്ചുകൊണ്ടേയിരിക്കും. എന്നാ സമ്പത്ത് കഴിഞ്ഞ സമ്പത്തുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞു അവിടെ ഉള്ളു.
ഇത്രയുമാണ് അദ്ദേഹം അതിന്റെ ഫളൽ പറഞ്ഞത്. തുടർന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഇബ്നു റജബ് റഹ്മഹുള്ള തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വലിൽ ഹദീസി ബഖിയ واسال الله العظيم رب العرش العظيم ان يتولانا واياكم في الدنيا والاخره وان يجعلنا جميعا من الهداة المهتدين غير ضالين ولا مضلين. صلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.